പരിശുദ്ധമായ കർത്താവിന്റെ തിരുനാമത്തിൽ അവനും പ്രമാണിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രക്ഷിതാവേ, നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. ബാർഹിമോൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരക്ഷിലെ പുലഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിടണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദരസലമായ നമ്മുടെ കർത്താവായ യേശു മെസ്സിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനോട് തുറയുമേ. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവനമ്പുരാനുടമേക്ഷണമേ. ആമീൻ. പറിക്കുമോർ, ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി സന്ധ്യാനേരം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അല്പമായും അധികമായും ഈ പഠന ക്ലാസുകളിൽ കർത്താവേ വിവിധ നിലകളിൽ പങ്കുകാരാകുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളെ അവിടുന്ന് കൈക്കൊള്ളണമേ. ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കുന്നതായ പ്രത്യേകിച്ച് തിരുവചനത്തിൽ നിന്നുള്ള വേദപുസ്തകത്തിൽ നിന്നുള്ള പാഠ്യപദ്ധതികൾ ദൈവനാമ മഹത്വത്തിനും ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ശോധനയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ പരിശുദ്ധിക്കും മുഖാന്തരമായി തീരണം. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ സഹായിക്കും എന്ന് വന്നേക്കും. സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ മാതാക്കളെ, കർത്താവിൽ പ്രിയ സഹോദരിമാരെ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടക്കുന്നു. പ്രത്യേകിച്ച് ആ ഒരു വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ ഈ വെള്ളിയാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മതോപദേശ സാരങ്ങളായിരുന്നു. അതിനകത്തെ 34 ഓൾമോസ്റ്റ് എല്ലാ അധ്യായങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു. അതിലൊരു ചാപ്റ്ററും കൂടെ ഇനി അവശേഷിക്കുന്നുള്ളൂ. അത് പിന്നീട് ഞാൻ എടുത്തുകൊള്ളാം. ഇതിനെപ്പറ്റി ഞാൻ ഇച്ചിരി ആഴമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വേദപുസ്തകത്തിന്റെ പഴയ നിയമ കാനോന് അനുസരിച്ചുള്ള ക്രമീകരണങ്ങളെ പറ്റിയുള്ള ചില അവ്യക്തതകൾ അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള ഒരു പഠനം ഇപ്പം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവനുഗ്രഹിച്ചാൽ അത് ഒത്തിരി താമസിച്ചു പോകാതെ തന്നെ തീർത്തിട്ട് നമുക്കതും കൂടി ഇടയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മുടെ വേദപുസ്തകത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ, പഴയ നിയമത്തിൽ നിന്നുള്ളത് സമൂഹത്തിന്റെ പുസ്തകം രാജേഷച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നിന്ന് ഈ വർഷത്തെ നമ്മുടെ സിലബസിൽ നമുക്കുള്ളത് രണ്ട് ഭാഗങ്ങളാണ്. ചെറിയ രണ്ട് പുസ്തകങ്ങൾ, യാക്കോബിന്റെ ലേഖനവും. യാക്കോബിന്റെ ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. അതിനുശേഷം 1 പത്രോസിന്റെ ലേഖനവും, പത്രോസിന്റെ 1 ലേഖനവും, അതും 5 അധ്യായങ്ങളാണ്. നമ്മള് എബ്രായ ലേഖനം ഏകദേശം 13 അധ്യായങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു. അങ്ങനെയെങ്കിൽ ഈ വർഷം രണ്ട് പുസ്തകങ്ങളും കൂടെ ചേർത്ത് 10 അധ്യായങ്ങളെ നമുക്ക് വരുന്നുള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാളും കുറവ് അധ്യായങ്ങളെ നമുക്കുള്ളൂ എന്നുള്ളതും, എന്നാൽ രണ്ട് പുസ്തകങ്ങൾ അങ്ങ് കവർ ചെയ്യാനും നമുക്ക് പറ്റൂ എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതില് യാക്കോബിന്റെ ലേഖനം നമ്മുടെ ബഹുമാനപ്പെട്ട സാലി കൊച്ചമ്മ, തമ്പാനച്ചന്റെ കൊച്ചമ്മ എടുക്കാം എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൊച്ചമ്മയാണ് അത് എടുക്കാനായിട്ട് ഇപ്പോൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കൊച്ചമ്മ ചില അത്യാവശ്യം ഉണ്ടായിട്ട് മെയ് മാസത്തിൽ നാട്ടിൽ നിന്ന് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പഠനം പത്രോസിന്റെ ഒന്നാം ലേഖനം ഞാൻ ഇന്നങ്ങ് തുടങ്ങുവാണ്. അതിനിടയ്ക്ക് കൊച്ചമ്മ വന്ന് നമ്മളോട് ജോയിൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചമ്മ നമ്മളെ അത് പഠിപ്പിക്കും. ഇല്ല എങ്കിൽ കൊച്ചമ്മയുടെ അനുവാദം മേടിച്ചിട്ട് ഞാനത് പഠിപ്പിക്കാം. അതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം എടുക്കാതെ ഇപ്പോൾ ഞാൻ പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. പത്രോസിന്റെ ലേഖനങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് ലേഖനങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ലേഖനത്തെ പറ്റിയാണ് ഈ വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തെ ആത്മധൈര്യത്തിന്റെ അല്ലെങ്കിൽ തീർത്ഥാടനത്തിന്റെ പ്രത്യാശയുടെ പ്രോത്സാഹനത്തിന്റെ ലേഖനം എന്നെല്ലാം ചില വിശേഷണങ്ങൾ പത്രോസിന്റെ ലേഖനത്തിനുണ്ട്. ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഹോപ്പ് എന്നുള്ളതാണ്. ക്രിസ്തീയ പ്രത്യാശ എബ്രായ ലേഖനത്തിൽ നമ്മൾ അത് തന്നെ കണ്ടതാണ് പ്രത്യാശ. കാരണം ഈ ദൂരദേശങ്ങളിലേക്ക് യഹൂദന്മാർ ചിതറിപ്പാർത്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ അടുത്ത് പോയിട്ടാണ് യെരുശലേമിൽ നിന്ന് ശിഷ്യന്മാർ പോയിട്ട് അവിടെ പോയി സുവിശേഷം അറിയിക്കുകയും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുന്യയിലും ഒക്കെ പൊന്തോസിലും ഒക്കെ ഉള്ള ആൾക്കാരെ പ്രത്യേകിച്ച് സുവിശേഷം അറിയിക്കുകയും പോലും സ്ലീഹ പല ലേഖനങ്ങൾ എഴുതിയതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ ദ ആർ നോൺ ആസ് ദ ജ്യൂസ് ഇൻ ഡയസ്പോറ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പിൽഗ്രിംസ് ഓഫ് ദി ഡിസ്പേഴ്സൺ എന്നുള്ള രീതിയിലാണ് അവര് അറിയപ്പെട്ടിരുന്നത്. അവര് ചേറിപ്പോയിരുന്നവരാണ്, ദൂരെയുണ്ടായിരുന്നവരാണ്. അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ തക്കവണ്ണമാണ് പ്രത്യേകിച്ച് അവർക്ക് ക്രിസ്തീയ പ്രത്യാശ, യേശു ക്രിസ്തു വരാനുള്ള മെസ്സിഹായാണെന്ന് അവരെ പഠിപ്പിക്കുവാനും ക്രിസ്തീയമായ പ്രത്യാശ അവർക്ക് കൂടുതലായി നൽകുവാനുമായിട്ടാണ് പ്രത്യേകിച്ച് ഈ ലേഖനങ്ങളിലൂടെയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. ഈ പത്രോസിന്റെ ലേഖനം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് വലിയ ആത്മധൈര്യത്തിന്റെ ഒരു ലേഖനമാണ്. കാരണം വലിയ ഒരു പ്രയാസപ്പെട്ടു നിന്ന നിരാശയിലായിരുന്ന ആൾക്കാർക്ക് ആത്മധൈര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു തീർത്ഥാടനത്തിന്റെ ലേഖനമെന്ന് ഇതിനെ പറയാം. തീർത്ഥാടനത്തിന്റെ ലേഖനം എന്ന് പറയാൻ കാര്യം നമ്മുടെ ജീവിതം, നമ്മളൊരു പരദേശവാസികളാണ്. ഇവിടെ നമ്മളെപ്പോഴും പാടാറുള്ളത് പോലെ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എന്നൊക്കെ നമ്മൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നുള്ള പാട്ടിനകത്ത് ഓർക്കാറുള്ളത് പോലെ ഈ ലോകവാസം നിത്യമല്ല. നമ്മളൊരു തീർത്ഥാടനത്തിൽ മാത്രമാണ് നമ്മള് നമ്മുടെ തീർത്ഥാടനം എത്തിച്ചേരുന്നത്. നമ്മള് വിശുദ്ധ ഹോളി ലാൻഡിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ തീർത്ഥാടനം എന്ന് പറയുന്ന പുതിയ ഇസ്രയേലിലേക്ക്, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് കൊണ്ടാണ് തീർത്ഥാടനത്തിന്റെ ലേഖനം എന്ന് പറയുന്നത്. പ്രത്യാശയുടെ ലേഖനമാണ്, അതും ആത്മധൈര്യവുമായിട്ട് ചേർന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രജാതികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന പീഡനങ്ങളും. അന്നത്തെ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഡേറ്റിലേക്ക് ഞാൻ വരുമ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞോളാം. അങ്ങനെയുള്ള പീഡനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ നിരാശപ്പെട്ടു പോകരുത്, വലിയൊരു പ്രത്യാശ നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുകയായിരുന്നു ഈ ലേഖനത്തിൽ. അതുകൂടാതെ ഒരു പ്രോത്സാഹനത്തിന്റെ ലേഖനം കൂടിയാണിത്. അവര് വീണ്ടും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രോത്സാഹനം അവർക്ക് നൽകുന്നത് ഈ ലേഖനത്തിലുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നീട് അവരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ വിശുദ്ധ മാമോദീസയിലൂടെ വീണ്ടും ജനനം ലഭിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങൾക്ക് വലിയ വാഗ്ദത്ത ദേശം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണിത്. ഇതിന്റെ ഓദർഷിപ്പിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഗ്രന്ഥകർത്തൃത്വം, ഓദർഷിപ്പ്. ഈ നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ എഴുതിയേക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഉള്ളവര് ഫസ്റ്റ് പീറ്റർ എന്നുള്ള ബുക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ഓദർഷിപ്പ് എഴുതിയിരിക്കുന്നത്, After Peter had helped to establish the church in Antioch, he preached to Jews and converts to Judaism throughout Northern Asia Minor. എന്നുള്ളത് ഈ ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും ആയിട്ടുള്ളവർക്ക് എഴുതുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, after Peter had helped to establish the church in Antioch. Antiochil sabha saavichina shesham he preached to Jews and converts to Judaism throughout northern Asia Minor. അവിടെയുള്ള യഹൂദന്മാർ ഏഷ്യ മൈനറിലുള്ള ഏഷ്യ മൈനർ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പൊണ്ടസ് ഗലേഷ്യ കപ്പഡോഷ്യ ആസിയ ആൻഡ് ബിഥിന്യ എന്നൊക്കെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെയുള്ളവർക്ക് എഴുതുന്നതാണ്. ലേറ്റർ ഇൻ റോം ഹിയറിംഗ് ദ ചേർച്ചസ് ഓഫ് ഏഷ്യ മൈനർ വേർ ബീങ് പെർസിക്യൂട്ടഡ് ഹി റോട്ട് ദം ദിസ് ലെറ്റർ ഓഫ് എൻകറേജ്മെന്റ്. റോമിൽ പിന്നീട് അന്ത്യോക്കിയയിൽ സുവിശേഷം അറിയിച്ചതിന് ശേഷം പത്രോസ് റോമിലേക്ക് വരുന്നു. റോമിൽ വെച്ചാണ് പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇല്ലായെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. റോമിൽ വെച്ചാണ് പത്രോസിന്റെ മരണം. അപ്പോൾ പത്രോസ് റോമിലിരുന്നുകൊണ്ട് ഈ ഭാഗങ്ങളിലുള്ള ചിതറിപ്പോയ ആൾക്കാർക്ക് വേണ്ടി അവരെ ബലപ്പെടുത്താനായിട്ട് എഴുതിയ ലേഖനമാണ് ഇത്. അതുകൊണ്ട് ഓദർഷിപ്പ് പത്രോസ് തന്നെയാണ്. പീറ്റർ ഈസ് ദ ഓദർ ഓഫ് ദിസ് ലെറ്റർ എന്നുള്ളത് നമുക്ക് സംശയലേശമെന്യെ പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സംശയലേശമെന്യെ എന്ന് അച്ഛൻ എടുത്ത് ഉപയോഗിക്കാൻ കാര്യമെന്ന് ചോദിച്ചാൽ ചിലരതിന് സംശയം ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഈ ആധുനിക കാലത്തെ പന്തക്കോസ് ദുഷണാശാലികളാണെന്ന് സ്വയം ചിന്തിക്കുന്നവർ, അതിനുള്ള എതിർവാദവും ഞാൻ ഇതിനു ശേഷം പറഞ്ഞോളാം. ഇതിന്റെ ഡേറ്റ് ആണ് അടുത്ത്. ഓദർഷിപ്പ് ഞാൻ പറഞ്ഞു പീറ്റർ ആണ്, സെയിന്റ് പീറ്റർ ആണ്. ഡേറ്റ് ഫസ്റ്റ് പീറ്റർ വാസ് കമ്പോസ്ഡ് അറ്റ് റോം. അഞ്ചാം അധ്യായം 13 വാക്യം ആരാ ഇന്ന് വേദോത്സവം വായിക്കുന്നേ? ജിജി വെൽക്കം. അഞ്ചാം അധ്യായം 13 വാക്യം ഒന്ന് വായിക്കാവോ?
നിങ്ങളുടെ സഹവൃത്തനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു.
ഓക്കെ. അവിടെ ബാബിലോൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് റോമിനെ ഉദ്ദേശിച്ച, കേട്ടോ, റോമിനെ ഉദ്ദേശിച്ച. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് കൃത്യമായിട്ട് ഫസ്റ്റ് പീറ്റർ വാസ് കമ്പോസ് അറ്റ് റോം എന്ന് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാബിലോൺ എന്ന് പറയുന്നത്? ബാബിലോൺ അദ്ദേഹത്തിന് ഫീൽ ചെയ്തൊരു കാര്യമാണ്. പത്രോസിന് ബാബിലോണിയ പ്രവാസം പോലെ, പഴയ നിയമ ഇസ്രയേൽ ബാബിലോണിൽ പ്രവാസത്തിൽ പോയതുപോലെ ബാബിലോണിലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തതായ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. അതിന്റെ വിശദാംശം 5-ാം അധ്യായം വരുമ്പോഴത്തേന് ഞാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് നൽകിക്കൊള്ളാം. എന്തായാലും ഇവിടെ ബാബിലോൺ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന റോമിനെയാണെന്നുള്ളത് നിങ്ങൾ അറിയുക. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലെ വ്യാഖ്യാനവും പണ്ഡിത വേദപണ്ഡിതന്മാരുടെ വ്യാഖ്യാനവും അത് തന്നെയാണ്. എപ്പോഴാണ് എഴുതപ്പെട്ടതെന്നുള്ളത്, അപ്പൊ റോമിൽ നിന്ന് എഴുതപ്പെട്ടു. ഡേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോമിൽ നിന്ന് എഴുതപ്പെട്ടു. സം ടൈം ഇൻ AD 50 to 67, 50-ഉം 67-ഉം ഇടയ്ക്ക്, AD 50-ഉം 67-ഉം ഇടയ്ക്കാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് വിചാരിക്കുന്നു. ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ പറയുന്ന അങ്ങനെ. The exact date Peter arrived in Rome is unclear. Tradition says he was martyred there later in Nero's reign, captura AD 67. അപ്പോ നീറോ ചക്രവർത്തി അവിടെ വാണിരുന്ന AD 67-ലാണ് അദ്ദേഹം തലകീഴായിട്ട് അവിടെ ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നു. ചരിത്രം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ പത്രോസ് ഏതായാലും ഇത് എഴുതുന്നു. ഈ 5-ാം അധ്യായം 1-ാം വാക്യത്തിലും പത്രോസ് തന്നെയാണ് എഴുതിയതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ ഡേറ്റ് 64-ഉം 66-ഉം ഇടയ്ക്ക് എന്നാണ് കുറച്ചുകൂടെ ഒരു എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇവിടെ ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ 50-ഉം 67-ഉം ഇടയ്ക്ക് എന്നുള്ള ഒരു വേഗ് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 60 AD 64 and 66 എന്ന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം നീറോയുടെ മതപീഡന കാലത്ത് പത്രോസ് രക്തസാക്ഷി മരണം വരിച്ചു. ഈ ബാബിലോൺ എന്നുള്ളത് റോം ആയതുകൊണ്ട് റോമിലേക്ക് അദ്ദേഹം വന്നത് ഈ ഏകദേശം 64-ഉം 66-ഉം ഒക്കെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ആ സമയത്താണ് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ ലേഖനം റോമിൽ നിന്ന് AD 66-ന് മുമ്പ് എഴുതിയെന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാമെന്നുള്ളത്. ഈ ചിലർ പറയുന്നു ഇത് പത്രോസ് എഴുതിയതല്ല എന്ന് പുതിയ കാലഘട്ടത്തിൽ ആധുനിക പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിക്കാർ പറയാനായിട്ട് കാര്യം ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഭാപിതാക്കന്മാരെല്ലാം ഇത് ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ ലേഖനമെന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ ചില പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതന്മാർ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ ഇതിന് സംശുദ്ധമായ ഒരു ഭാഷാശൈലിയുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് ഇതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. അതുകൂടാതെ സെപ്റ്റുജന്റിൽ നിന്ന്, സെപ്റ്റുജന്റ് എന്നുള്ള ഞാൻ നേരത്തെ മതോപദേശ സാരങ്ങളിൽ ഇതിപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്, ഇങ്ങനെ ഡയസ്പോറയിലേക്ക് പോയ ഗ്രീക്ക് മാത്രം അറിയാവുന്ന യഹൂദന്മാർക്ക് വേണ്ടി. നിങ്ങൾക്കറിയാം യഹൂദന്മാരുടെ ഭാഷ ഹീബ്രു ആണ്, പക്ഷെ അവര് ഹെല്ലനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോ ഗ്രീക്ക് സംസ്കാരവും ഭാഷയും വളരെ ശക്തി പ്രാപിച്ചു. ഗ്രീക്ക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ യേശുക്രിസ്തുവിന് ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രീക്ക് ഭാഷ വളരെ ശക്തമായി. അങ്ങനെ വന്നപ്പോ അവർക്ക് വേണ്ടി, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഗ്രീക്കിലേക്ക്, പഴയ നിയമത്തിന്റെ എബ്രായയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജമ നടത്തിയതാണ്, 70 പേരിരുന്ന് തർജ്ജമ നടത്തിയ പുസ്തകത്തിനെയാണ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ഹീബ്രു ബൈബിൾ സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീറ്ററിന്റെ പുസ്തകത്തില് ഈ സെപ്റ്റുജന്റിൽ നിന്നുള്ള, പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നുള്ള പല ഉദ്ധരണികളും പിന്നെ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചില ചിന്താരീതിയും ഭാഷാശൈലിയും ഒക്കെയാണ് ഇതിനകത്തുള്ളതെന്നാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സ്കോളേഴ്സ് പറയുന്നത്, സ്കോളേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര് പറയുന്നത്. എന്നെ കാര്യമെന്ന് ചോദിച്ചാൽ പത്രോസ് വെറും മുക്കുവനല്ലായിരുന്നു, ചുമ്മാ മുക്കുവനായിരുന്നു പത്രോസ്. അപ്പൊ മുക്കുവനായ ഒരു മനുഷ്യൻ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് അവിടെ അറമൈക്കും ഹീബ്രു ഒക്കെ തന്നെ വളരെ വിഷമിച്ചായിരിക്കും അവർ പറയുന്നത്. അതുകൊണ്ട് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഒന്നും വായിച്ചിട്ട് പിന്നെ അത് എഴുതാനായിട്ട്, ഇതിനകത്ത് കോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ വാദഗതിയുടെ അടിസ്ഥാനം. എനിക്ക് അതിനെ ഖണ്ഡിക്കാനായിട്ടുണ്ട്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാല് നിങ്ങൾ 5:12 ഒന്ന് വായിച്ചേ ജിജി, 5:12.
നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ സഹോദരൻ എന്ന് നിരൂപിക്കുന്ന ചില്ലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു.
അപ്പൊ പത്രോസ് പറയുകയാണ്, ഈ പത്രോസ് സ്വന്തമായിട്ട് ഇരുന്ന് കുത്തിയിരുന്ന് എഴുതുകയല്ലായിരുന്നു ഇത്, പിന്നെയോ സില്വാനോസ് മുഖാന്തരം എന്നവിടെ പറയുന്നു. സില്വാനോസ് മുഖാന്തരം എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണ് ഈ ഫസ്റ്റ് പീറ്റർ എന്ന് പറയുന്നത്. ചിലപ്പം പൗലോസ് അല്ല, പത്രോസ് പറഞ്ഞു കൊടുത്ത ആശയങ്ങൾ സില്വാനോസ് അറിവുള്ളയാളായിരിക്കാം. അറിവുള്ളത് കൊണ്ട് ഐ ഹാവ് റിട്ടൺ ടു യു ബ്രീഫ്ലി ബൈ സില്വാനോസ് അവർ ഫേസ്ഫുൾ ബ്രദർ as I consider him, I have written to you briefly exhorting and testifying that this is the true grace of God in which you stand ennulladu patros parayumbo silvanosinte sahayam patros nediyirunnu adagonde angane greekil ninnulla septuagint nokki ezhuthunnathino allengil nalla oru samshuddhamaya bhasha shaili roopapeduthunnathino onnum patrosinu buddhimuttu undayirunnilla patros paranju kodutha aashayangala സിൽവാനോസ് എഴുതിയത് കൊണ്ട് അങ്ങനെ സംഭവിക്കാമെന്നുള്ള ഒരു എതിർവാദഗതി എനിക്ക് പ്രൊട്ടസ്റ്റന്റ് സ്കോളേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പത്രോസ് ആണ് ഇത് എഴുതിയത് എന്നുള്ളതിൽ നമുക്ക് സംശയിക്കേണ്ടതായ കാര്യമൊന്നുമില്ല. സിൽവാനോസ് മുഖാന്തരം എഴുതിയെന്ന് പത്രോസ് കൃത്യമായിട്ട് പറയുമ്പോൾ അതിന് കൃത്യമായ അടിസ്ഥാനവുമുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ഇനി ഇതിന്റെ ഓഡിയൻസ് ആരാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓദർഷിപ്പ് പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു, പിന്നെ ഇതിന്റെ ഓഡിയൻസ് ആരാണെന്നുള്ളതാണ്. ആർക്കാണ് ഇത് എഴുതിയത്? ഞാൻ 1:1 വായിച്ചേ. 1:1.
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറി പാർക്കുന്ന പരദേശികളും പിതാവായ
അങ്ങനെ നിൽക്കട്ടെ. താങ്ക് യു. അന്നേരം അവിടെയുള്ള ആൾക്കാർക്ക് എഴുതിയേക്കുന്നേ, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറി പാർക്കുന്ന ആൾക്കാര്. ഞാൻ പറഞ്ഞു ദ പിൽഗ്രിംസ് ഇൻ ഡയസ്പോറ എന്നുള്ള ഒരു കാര്യം. അവിടെ താമസിക്കുന്ന ഈ 5 പ്രവിശ്യകളിൽ, 5 റീജിയൻസിൽ ഈ പാർക്കുന്ന, ഏഷ്യ മൈനറിലെ 5 റീജിയൻസിലാണ് ഇവർ പാർക്കുന്നത്. ഇന്നത്തെ തുർക്കി ഈ പറയുന്ന സ്ഥലം കേട്ടോ, ഇന്നത്തെ തുർക്കിയാണ് ഈ പറയുന്ന സ്ഥലം. അതുകൊണ്ട് 5 പ്രവിശ്യകളിലായിട്ട് അവിടെ പാർക്കുന്ന ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് എഴുതിയെന്നാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ചിതറി പാർക്കുന്ന യഹൂദന്മാർ പാർത്തിരുന്നു എന്നുള്ളതാണ്. ഈ ക്രിസ്ത്യാനികള് ആരായിരുന്നു എന്നുള്ളതിനെ പറ്റി, ഏത് ക്രിസ്ത്യാനികള്, ജൂയിഷ് ക്രിസ്ത്യൻസ് ആണോ അതോ ജെന്റൈൽ ക്രിസ്ത്യൻസ് എന്ന് ഞാൻ പറയുന്നത് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണോ ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകാം. എബ്രായ ലേഖനം എഴുതപ്പെട്ടത് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഹീബ്രൂ ലെറ്റർ ടു ഹീബ്രൂസ് എബ്രായക്കാർ എന്ന് പറയുന്നത് യഹൂദന്മാർ തന്നെയാണ്, അവർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചതാ. എന്ന് പറഞ്ഞ പോലെ പത്രോസിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ, ഏത് ക്രിസ്ത്യാനികൾക്ക്? ക്രിസ്ത്യാനികളാണ് എല്ലാവരും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അവർ ജൂയിഷ് ആയിരുന്നു, ജെന്റൈൽസ് ആയിരുന്നോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജൂയിഷ് ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു, ജെന്റൈൽ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. അപ്പോ നിങ്ങൾ ഒന്നാം അധ്യായം പത്താം വാക്യം വായിച്ചേ. ഒന്നാം അധ്യായം പത്താം വാക്യം.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ,
പ്രവാചകന്മാർ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പ്രവചിച്ച പ്രവാചകന്മാരെ പരിചയമുള്ളത് ജാതികൾക്കല്ല. ഈ പ്രവാചകന്മാരെ, നിബിയന്മാരെ മുഴുവൻ പരിചയമുള്ളത് യഹൂദ ക്രിസ്ത്യാനികൾക്കാ, യഹൂദന്മാർക്കാ. അപ്പൊ യഹൂദന്മാരെ തീർച്ചയായിട്ടും ഓഡിയൻസ് ആണ്. പിന്നെ മൂന്നാം അധ്യായ ആറാം വാക്യം വായിച്ചു. മൂന്നാം അധ്യായ ആറാം വാക്യം.
അങ്ങനെ സാറ അബ്രഹാമിനെ യജമാൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു.
അപ്പൊ അബ്രഹാം സാറ, അപ്പൊ അബ്രഹാമിനെ സാറായും പരിചയപ്പെടുത്തുന്നു. ഒൻപതാം വാക്യം. ഒൻപതാം വാക്യം.
ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരത്തി. മൂന്നിന്റെ ഒൻപതാ
വായിച്ചോ. കറക്റ്റാ, കറക്റ്റാ ജിജി വായിച്ചു.
ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾക്ക് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും.
അപ്പൊ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാരാ? അനുഗ്രഹിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ ഈ മേളില് അബ്രഹാമിന്റെ സാറായുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങൾ രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ ഉള്ള കാര്യം പിന്നീട് രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് വന്നോളാം. അപ്പോ ഈ ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ജൂയിഷ് ക്രിസ്ത്യൻസ് തീർച്ചയായിട്ടും ഓഡിയൻസ് ആണ്. അതുകൂടാതെ യഹൂദേതര മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്നവർക്കും ആകാം ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം. ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം.
വ്യർത്ഥവും ഋതു പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു.
കറക്റ്റ്, കറക്റ്റ്. അപ്പൊ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പ് എന്ന് പറഞ്ഞാല് അത് ജാതികളാ. വ്യർത്ഥവും പിതൃപാരമ്പര്യവും നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ നടന്നതുപോലെ മറ്റ് തിന്മകളിലൊക്കെ നടന്നവരെ, ജാതികളെ പറ്റിയുള്ള ഒരു ഒരു കൺസെപ്റ്റ് ആണ് പിതൃപാരമ്പര്യമുള്ള നടപ്പ്. അല്ലാതെ ഈ പന്തക്കോസുകാർ പറയുന്ന പോലെ ഓർത്തഡോക്സുകാരെ പറ്റിയുള്ള കൺസെപ്റ്റ് അല്ല. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം. ജാതികളെ പറ്റി ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ പത്രോസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ജാതികളിൽ നിന്നും ക്രിസ്ത്യാനികളായവരെ പറ്റി ഉള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവും ഉള്ള നടപ്പ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നാലാം അധ്യായം മൂന്നാം വാക്യം. നാലാം അധ്യായം മൂന്നാം വാക്യം.
വെറുക്കൂട്ടുകളിലും മദ്യപാനങ്ങളിലും ധർമ്മവിരുദ്ധരായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി.
അപ്പോ ഈ ദുർനടപ്പ്, അശുദ്ധി, ഈ വെറിക്കൂത്ത്, മോഹങ്ങള്, വീഞ്ഞുകൂടി, മദ്യപാനം, വിഗ്രഹാരാധന, ഇതിനകത്തൊക്കെ നടന്ന് നിങ്ങൾ കാലം പോക്കിയത് മതി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജാതികളാവാം, അങ്ങനെ വിജാതീയ ക്രിസ്ത്യാനികൾക്കും ആകാൻ ഇടയുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഡയസ്പോറയിലുള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. അവർ ക്രിസ്ത്യൻസ് ആണ്. അവർ ഒരുപക്ഷെ യഹൂദ ക്രിസ്ത്യാനികളായിരിക്കാം, ജെന്റൈൽ ക്രിസ്ത്യൻസ് ഫ്രം ജെന്റൈൽസും ആകാം എന്നുള്ളത് ഇവിടെ നമ്മൾ, നിങ്ങൾ ഇതൊക്കെ പരീക്ഷയ്ക്കൊക്കെ ഒത്തിരി വിശദമായിട്ട് ചോദിക്കാനായിട്ട്, പരീക്ഷ എന്നുള്ളൊരു കൺസെപ്റ്റേ അല്ല. നിങ്ങൾ ഈ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് പരീക്ഷ എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിഫറൻസാണ്. ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, നന്നായിട്ട് അത് മനസ്സിലാക്കി വേദപുസ്തകം പഠിക്കുക എന്നുള്ളതാണ്. പരീക്ഷ സെക്കൻഡറിയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, പരീക്ഷയ്ക്ക് അത് വരുമോ, പരീക്ഷയ്ക്ക് ഇത് വരുമോ, പരീക്ഷയ്ക്ക് അതായിരിക്കും, പരീക്ഷ 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 പരീക്ഷയെ പരീക്ഷ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് പത്രോസിലെ കാര്യം പറയുന്ന പോലെ, രണ്ടാം ലേഖനത്തിലൊക്കെ പറയുന്ന പോലെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള സാത്താൻ അലർന്ന സിംഹം പോലെ നമ്മൾ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് ഓടി നടക്കുക. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് വിശുദ്ധിയിലേക്കുള്ള ഉണർച്ചയ്ക്ക് വേണ്ടിയാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ എബ്രായ ലേഖനം വരെ പൗലോസിന്റെ ലേഖനങ്ങളായിരുന്നു. ഈ യാക്കോബ് മുതലുള്ളതിനെ പൊതുലേഖനങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഞാനത് നിങ്ങൾക്കറിയാം എന്നുള്ളൊരു കാര്യത്തിലാണ് ഞാനത് പരാമർശിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. ഈ നമ്മുടെ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് പള്ളിയിൽ ഇത് വായിക്കുന്ന സമയത്ത് ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ഈ പൊതുലേഖനങ്ങളാണ്. അതായത് യാക്കോബ്, ഒന്ന് പത്രോസ്, രണ്ട് പത്രോസ്, യോഹന്നാൻ, യൂദാ വെളിപാട് എന്നിങ്ങനെയുള്ള പൊതുലേഖനങ്ങളിൽ നിന്ന്. അത് എന്താണെന്ന് ചോദിച്ചാൽ പൊതുവായി ആൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം ഒന്നെങ്കിൽ ഗലാത്യർക്ക്, അല്ലെങ്കിൽ റോമർക്ക്, അല്ലെങ്കിൽ കൊലോസിയർക്ക്, അങ്ങനെ 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 കൃത്യമായ ഒരു സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക്, തീത്തോസിന്, തിമോത്തിയോസിനൊക്കെ ചില വ്യക്തികൾക്ക് എഴുതപ്പെട്ടതാണ് പത്രോസിന്റെ 13 ലേഖനങ്ങൾ. എബ്രായ ലേഖനം ഒന്നോട് കൂട്ടി 14 ലേഖനങ്ങൾ. അതാണ് പൗലോസുസ്ലിഹാധന്യൻ തൊൽക്കേട്ടേൻ ഈ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിന് ശേഷം, അതായത് രണ്ടാമത്തെ വായന പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രമേ വായിക്കുകയുള്ളൂ. ആദ്യത്തെ വായന പൗലോസിന്റെ ശേഷം കഴിഞ്ഞിട്ടുള്ളത് പൊതുലേഖനങ്ങൾ, അതായത് അപ്പോസ്തല പ്രവർത്തനങ്ങളും പൊതുലേഖനങ്ങളും. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബിബായി ബാറിക്കുമോർ എന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾക്ക് മുമ്പായിട്ട് പറയുന്നത്. പത്രോസിന്റെ ഒന്നാം ലേഖനമാണെങ്കിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹാബിബായി ബാറിക്കുമോർ എന്നാ പറയുന്നത് അല്ലേ. അപ്പോ പൊതുവിനെഴുതിയ ലേഖനം, കൊതുവിനല്ല, പൊതുവിന്, പൊതുവിനെഴുതിയ ലേഖനത്തിൽ നിന്നും ഹാബിബായി ബാറിക്കുമോർ എന്നാ പറയുന്നത്. അപ്പോ അത് പൊതുലേഖനങ്ങൾ എന്നാ അറിയപ്പെടുന്നത്. അത്രയും ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനിയും പൊതുവായ ആൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണെന്നുള്ളത് ഓർക്കുക. ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം, യഹൂദ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻസ് ഫ്രം ജെന്റൈൽസും ഉണ്ടായിരിക്കാം ഈ ചിതറിപ്പാർക്കുന്ന ആൾക്കാരുടെ ഇടയിൽ. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ, ഇന്നത്തെ ടർക്കിയിലെ 5 റീജിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. അതിനകത്ത് യഹൂദന്മാരും യഹൂദരല്ലാത്തവരും ഒക്കെ. ഇപ്പം പക്ഷെ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിന്റെ അനുകാരികളാണ്, സഭയുടെ അംഗങ്ങളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് യഹൂദനോ യഹൂദനല്ലാത്തതോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇനി എന്താണ്, ഇപ്പം നമ്മൾ രണ്ട് ഓദർഷിപ്പും ഡേറ്റും നമ്മൾ കണ്ടു, ഈ ഓഡിയൻസ് ആരാന്നുള്ളത് കണ്ടു. ഇനി നാലാമതുള്ളതിന്റെ മേജർ തീംസ്, തീം എന്താണ് എന്നുള്ളതാണ്. ഈ ഓഡിയൻസ് എന്നുള്ളത് ഈ ഓർത്തഡോക്സ് സ്റ്റഡി വഴി ഇവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ മേജർ തീം അത് ഞാൻ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നിന്ന് എടുക്കുകയാണ്. റിജോയ്സ് ഇൻ ഷെയറിംഗ് ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുവാൻ സന്തോഷിക്കുക എന്നൊരാശയം, ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോപ്പ് എന്ന് എനിക്ക് ഒറ്റ വാക്യത്തിൽ പറയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് റിജോയ്സ് ഇൻ ഷെയറിംഗ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുന്നത് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അവിടെ നിരാശപ്പെട്ടു പോകണ്ട. കഷ്ടാനുഭവവും പീഡാനുഭവവും, നീറോ ചക്രവർത്തി നിങ്ങളെ പീഡിപ്പിച്ചാലും അല്ലെ ആര് പീഡിപ്പിച്ചാലും എന്തെല്ലാം പ്രോസിക്യൂഷൻ നിങ്ങൾക്കുണ്ടായാലും അവിടെ ബലത്തോടെ നിൽക്കണം, തകർന്നു പോകരുത് എന്ന് ഓർപ്പിക്കുന്ന ലേഖനമാണ് പത്രോസിന്റെ ലേഖനം. ദ ഫസ്റ്റ് എപ്പിസിൽ ഓഫ് പീറ്റർ ഈസ് ആൻ എക്സോർട്ടേഷൻ ഫോർ ക്രിസ്ത്യൻ സഫറിംഗ് പ്രോസിക്യൂഷൻ ടു റിമെമ്പർ ആൻഡ് ലീവ് ഇൻ ദർ ബാപ്റ്റിസം. അവര് അവരുടെ മാമോദീസായെ ഓർക്കണം, അതിനകത്ത് അനുഗ്രഹീതമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുന്നത്. ആസ് ബാപ്റ്റിസം ഈസ് എ ഡെത്ത് ആൻഡ് എ റിസറക്ഷൻ, സോ ക്രിസ്ത്യൻസ് മസ്റ്റ് എന്റർ ഇൻ ടു അൺജസ്റ്റ് സഫറിംഗ് വിത്ത് എ സ്പിരിറ്റ് ഓഫ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ കഷ്ടതകൾ ഉണ്ടാകുന്നത്, മാമോദീസ എന്ന് പറയുന്നത് ഒരു മരണവും പുനരുദ്ധാനവും, യേശു ക്രിസ്തുവിന്റെ മരണത്തോടെ എഴുതിപ്പിക്കപ്പെട്ടവന്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിക്കുന്നതാണെങ്കിൽ ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും ഈ കഷ്ടതകളിലൂടെ പോകുമ്പോൾ അതൊരു മരണവും പുനരുദ്ധാനവുമായിട്ട് തിരിച്ചറിയണമെന്നുള്ള തീമാണ് പറയുന്നത്. അവർ ഗോൾ ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ബാപ്റ്റിസം, ദറ്റ് ഇസ് ഹെവൻ. മാമോദീസ എന്ന് പറയുന്ന തുടക്കമാണ്, അതിന്റെ പൂർത്തീകരണം സ്വർഗമാണ്. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യാശിക്കണമെന്നുള്ള ആശയമാണ് പറയുന്നത്. ദിസ് റിക്വയേഴ്സ് അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് നൗ ടു ഹോളിനെസ്, ദെൻ സബ്മിഷൻ ഇൻ ദ റോൾസ് വി ഹാവ് ഇൻ ലൈഫ്, ദെൻ പേഷ്യന്റ് സഫറിംഗ് ഇൻ ദിസ് ഏജ് ആസ് വി പ്രിപ്പയർ ഫോർ ദ ഏജ് ടു കം, ആൻഡ് ഡിസിപ്ലിൻഡ് യൂണിറ്റി ഇൻ ദ ചർച്ച് എന്നുള്ളതാണ്. ദിസ് റിക്വയേഴ്സ് അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് Now to holiness, വിശുദ്ധിയിലേക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് തളർന്നു പോകാത്ത ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. ഒരു ഉടമ്പടി, ഉഭയസമ്മതം, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ പരിപൂർണ സമർപ്പണം ഇതിനകത്ത്, വിശുദ്ധിയിലേക്ക് വളരാൻ. പിന്നെ ദെൻ ടു സബ്മിഷൻ ഇൻ ദ റോൾസ് വി ഹാവ് ഇൻ ലൈഫ്, നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ചില നിലപാടുകൾ അതിൽ നമ്മളുടെ സമർപ്പണം ഉണ്ടാകണം. പേഷ്യന്റ് സഫറിംഗ് in this age as we prepare for the age to come, ee logathilulla kashtathagal nammal sahichal varanulla logathile നിത്യജീവൻ നമുക്ക് വേണ്ടി വഹിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടതകൾ സഹിക്കണം. പിന്നെ ഡിസിപ്ലിൻഡ് യൂണിറ്റി ഇൻ ദ ചർച്ച് എന്നുള്ളതാണ്. ഈ സഭയിൽ ഒരു അച്ചടക്കത്തിൽ തികഞ്ഞ ഐക്യം നമുക്കുണ്ടാകണം എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ് ഇതിനകത്ത്. ഡിസിപ്ലിൻഡ് യൂണിറ്റി, അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു ഐക്യം സഭയിൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത്. മേജർ തീം എന്നുള്ള ഒറ്റ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്താൽ മതി, റിജോയ്സ് ഇൻ ഷെയറിംഗ് ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോപ്പ് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വിശദീകരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഇതിന്റെ ഔട്ട്ലൈൻ ഇതിനകത്ത് ഫസ്റ്റ് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഗ്രീറ്റിംഗ്സ് ചാപ്റ്റർ 1:1-2. സെക്കൻഡ് വൺ ഈസ് പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം ചാപ്റ്റർ 1:3-2, ചാപ്റ്റർ 3:12. ഒന്നാം അധ്യായം 3 മുതൽ 12 വരെ പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം, സ്നാനത്തിന്റെ പ്രായോഗിക അർത്ഥം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിന്റെ കീഴിൽ ഒരു 3 സബ് ഡിവിഷൻ ഉണ്ട്. എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് എന്നുള്ളതാണ് ചാപ്റ്റർ 1:3-12. അതിനകത്ത് പറയുന്നത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ജീവിതം, എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. ബി എ ലൈഫ് ഓഫ് ഹോളിനെസ് ചാപ്റ്റർ 1:13-2:10. ഒന്നാം അധ്യായം 13 മുതൽ 2 അധ്യായം 10 വരെ എ ലൈഫ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ജീവിതം എന്നുള്ളതാണ്. തേർഡ് വൺ എ ലൈഫ് ഓഫ് ഹോണർ എന്ന് പറഞ്ഞാൽ ഒരു മാനത്തിൻ, ബഹുമാനത്തിന്റെ ജീവിതം, 2 അധ്യായം 11 മുതൽ 3 അധ്യായം 12 വരെ. ചാപ്റ്റർ 2:11-3:12. 2 അധ്യായം 11 മുതൽ 3 അധ്യായം 12 വരെ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഔട്ട്ലൈനിൽ ഗ്രീറ്റിംഗ്സ് ആണ് ചാപ്റ്റർ 1:1-2, അഭിവാദനം സല്യൂട്ടേഷൻ ആണ് 1:1-2. രണ്ടാമത് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം ആണ് 1:3-3:12 വരെ. അതിന്റെ 3 സബ് ഡിവിഷൻ ആണ് ഞാൻ പറഞ്ഞത്. എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ചാപ്റ്റർ 1:3-12. ബി എ ലൈഫ് ഓഫ് ഹോളിനെസ് ചാപ്റ്റർ 1:13-2:10. ലൈഫ് ഓഫ് ഹോണർ ചാപ്റ്റർ 2:11-3:12 എന്നുള്ളത്. ഇനി മൂന്നാമത് ഇതിനകത്ത് പറയുന്ന ഔട്ട്ലൈനിൽ മൂന്നാമത്തേത് പെർസിക്യൂഷൻ ആൻഡ് സഫറിംഗ് എന്നുള്ളതാണ് ചാപ്റ്റർ 3:13-5:11. മൂന്നാം അധ്യായം 13 മുതൽ 5 അധ്യായം 11 വരെ പെർസിക്യൂഷൻ ആൻഡ് സഫറിംഗ്, പീഡാനുഭവങ്ങളും പിന്നെ സഫറിങ്സ് എന്ന് പറയുന്നതും സഹനം എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാം. സഫറിങ് എന്ന് പറയുന്ന കഷ്ടതകളാണ്, പക്ഷേ അത് സഹനം എന്നുള്ള രീതിയിൽ എഴുതുന്നത് നല്ലതായിരിക്കും. പെർസിക്യൂഷൻ ആൻഡ് സഫറിങ് എന്ന് പറഞ്ഞാൽ പീഡനങ്ങളും സഹനവും എന്നുള്ളത്. അതിനും 3 സബ് ഡിവിഷൻ ഉണ്ട്. പെർസിക്യൂഷൻ ഫോർ ബീയിങ് റൈറ്റിയസ്, നീതിയോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടി, നീതിക്ക് വേണ്ടിയുള്ള പീഡനം. 3 അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ചാപ്റ്റർ 3:13-22. രണ്ടാമത് പറയുന്നത് ദ പെർസിക്യൂഷൻ ഓഫ് മോക്കറി എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ എന്താ പറയുക, മോക്കിങ് എന്ന് പറയുന്നത് മലയാളം വാക്ക് എന്താ പറയുന്നത് കളിയാക്കപ്പെടുക എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നിന്ന എന്ന് പറയാം. നിന്ന ദ പെർസിക്യൂഷൻ ഓഫ് മോക്കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാം. 4 അധ്യായം 1 മുതൽ 19 വരെ വാക്യങ്ങൾ. പിന്നെ സഫറിംഗ് ആൻഡ് ദി ചർച്ച് എന്നുള്ളതാണ് 5 അധ്യായം 1 മുതൽ 11 വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. സഫറിംഗ് ആൻഡ് ദി ചർച്ച്, സഫറിംഗ് ആൻഡ് ദി ചർച്ച് 5 അധ്യായം 1 മുതൽ 11 വാക്യങ്ങളിൽ. പിന്നീട് 4-ാമത്തെ ഭാഗം കൺക്ലൂഷൻ ആണ്, 5 അധ്യായം 12 മുതൽ 14 വാക്യങ്ങൾ. ഉപസംഹാരമാണ് 5 അധ്യായം 12 മുതൽ 14 വാക്യങ്ങളിൽ നിന്നുള്ളതായി ഓർപ്പിക്കുന്നു. ഔട്ട്ലൈൻ ഇങ്ങനെയാണ്: 1 ഗ്രീറ്റിംഗ്സ്, 2 പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം, 3 പെർസിക്യൂഷൻ ആൻഡ് സഫറിംഗ്, 4 കൺക്ലൂഷൻ. അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ കിടപ്പുണ്ട്, ഒത്തിരി സമയം അതിനു വേണ്ടി കളയേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇത് ഇതിന്റെ പഠനത്തിലേക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായി ഈ ലേഖനത്തെ പറ്റി പറയാനായിട്ടുള്ളത്. 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്നും ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആദ്യമേ ഒന്ന് വായിക്കാമോ? ഒന്നാം അധ്യായം ഒന്ന് രണ്ടാം വാക്യങ്ങൾ.
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്യയിലും ആസ്യയിലും വിദുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർ എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ.
അതാണ് അതിന്റെ സല്യൂട്ടേഷൻ, അതാണ് അതിന്റെ ഗ്രീറ്റിംഗ്സ്. അതാണ് എന്താ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പത്രോസ്. അപ്പോ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണ് പത്രോസ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണ് പത്രോസ് ലേഖനം ആരംഭിക്കുന്നത്. അപ്പോ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. ഈ അപ്പോസ്തോൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോസ്തോൽ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ശ്ലീഹ അല്ലെങ്കിൽ ശ്ലീഹോ എന്ന് സുറിയാനിയിൽ പറയും. ഷാലാഹ് എന്നുള്ള എബ്രായ മൂലമാണ് അതിനുള്ളത്. ഈ വാക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനൊന്നുമല്ല, നിങ്ങൾ ഒന്ന് എഴുതിയിടുന്നത് നല്ലതാണ്. അപ്പോസ്തോലോസ് അപ്പോസ്തോലോസ് എന്നുള്ള ഗ്രീക്ക് വാക്ക്, അപ്പോസ്തോലോസ് പിന്നെ ശ്ലീഹ എന്നുള്ള സുറിയാനി വാക്ക്, ശ്ലീഹ ശ്ലീഹ എന്നുള്ള സുറിയാനി വാക്ക്, ശ്ലീഹ എന്നോ ശ്ലീഹോ എന്നോ പറയും. കൂടാതെ ഷാലാഹ് ഷാലാ ശ്ലീഹ എന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഷാലാഹ് എസ് എച്ച് എ എൽ എച്ച് ഷാലാഹ് എന്നുള്ള എബ്രായ വാക്കിൽ നിന്ന്, ഹീബ്രു വേർഡിൽ നിന്നാണ്. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ വാക്കുകളാണ്. ആ അങ്ങനെയുള്ള അയക്കപ്പെട്ടവൻ, വൺ ഹു സെൻഡ് വിത്ത് അതോറിറ്റി എന്ന അർത്ഥം. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം വൺ ഹു സെൻഡ് വിത്ത് അതോറിറ്റി, വെറുതെ അയക്കുക എന്നുള്ളതല്ല, അധികാരത്തോടു കൂടി അയക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് യോഹന്നാൻ 20:20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് അതുകൊണ്ടാണ്. എങ്ങനെയാണോ പിതാവ് പുത്രനെ അയച്ചതുപോലെ അതുപോലെ ശക്തി കൊടുത്തിട്ട് അയക്കുന്നത്. എന്തൊക്കെയായിരുന്നു അവർക്ക് കിട്ടിയിരുന്ന കാര്യങ്ങളെന്ന് വായിക്കാവോ? ലൂക്കോസ് 8:10 വായിക്കാവോ? സെയിന്റ് ലൂക്ക് 8:10 ഹലോ.
ദൈവരാജ്യത്തിന്റെ വസ്ത്രങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിക്കാനും
ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള വരം. ഈ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാനുള്ള വരം. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 10:8 വാക്യത്തിൽ ഇങ്ങനെയാണ്, അത് ഞാൻ വായിച്ചോളാം. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർത്തിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുക. നോക്കുക, സ്ത്രീഹന്മാർക്ക് ലഭിച്ച അധികാരം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാനുള്ള അധികാരം, പിന്നീട് രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിപ്പാൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ ഒക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലൂക്കോസ് 8:10 മത്തായിയുടെ സുവിശേഷം 10:8 വാക്യവുമാണ്. സെയിന്റ് മാത്യു chapter 10:8 ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കർത്താവിനോടുകൂടെ ഇരിക്കുവാനും ഒക്കെ നിയോഗിച്ച അപ്പോസ്തലന്മാരാണ്, സഭയുടെ അടിസ്ഥാന ശിലകളാണ്. Ephesians 2:20 നമ്മൾ വായിക്കുന്നുണ്ട്. Ephesians 2:20 ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സഭയുടെ അടിസ്ഥാന കല്ലുകളാണ് അപ്പോസ്തോലന്മാർ. ക്രിസ്തു യേശു ആകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെടുന്ന അടിസ്ഥാന കല്ലുകളാണ് അപ്പോസ്തോലന്മാരെന്ന് കാണുന്നത്. അപ്പോ ഈ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണ് പത്രോസ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ അത്ര ശ്രേഷ്ഠമായ പദവിയാണ് പത്രോസിനുണ്ടായിരുന്നത്. ആ പത്രോസ് എന്താ ചെയ്യുന്നത്? പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന 5 റീജിയൻ അവിടെ പറയുന്നുണ്ട്. പൊന്തോസ്, ഗലേഷ്യ, കപ്പദോഷ്യ, ആസിയ, ബിഥുനിയ, അങ്ങനെ 5 റീജിയനിൽ പാർക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് എഴുതിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞായിരുന്നു. യഹൂദർ അവരുടെ സ്വദേശമായ പാലസ്തീനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി താമസം ഉറപ്പിച്ചിരുന്നു. ഇവരെയാണ് ജ്യൂസ് ഇൻ ഡയസ്പോറ അല്ലെങ്കിൽ ചിതറിപ്പാർക്കുന്ന യഹൂദർ എന്ന് ഇവിടെ വിളിക്കുന്നത്. ചിതറിപ്പാർക്കുന്ന പരദേശികളും ആയിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് എന്താ പറയുന്നത്? അതിൻ്റെ വിശേഷണം 2 വാക്യത്തിൽ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന്റെ ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. എന്നിട്ട് ഈ പരദേശികളായിട്ടുള്ളവരുടെ പ്രാധാന്യം പറയുകയാ. ഈ ചിതറിപ്പാർക്കുന്ന ആൾക്കാർക്ക് ഉള്ള വലിയൊരു പ്രാധാന്യം എന്താ പറയുന്നത്, അവര് ദൈവത്തിന്റെ ജനമാണ്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്, ഫോർ നോളജ്, അത് കഴിഞ്ഞ മതോപദേശ സാരങ്ങളിൽ ദൈവത്തിന്റെ മുന്നറിവിനെ പറ്റി, അവൻ മുന്നറിഞ്ഞവരെ റോമറെട്ടിന്റെ 29 എന്ന് വായിക്കാവോ? റോമറെട്ടിന്റെ 29
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുവരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു.
കണ്ടോ, അപ്പൊ കർത്താവിന് മുന്നറിവ്, അങ്ങനെ മുന്നറിഞ്ഞവരെ, ഞാൻ പറഞ്ഞല്ലോ ദൈവം മുന്നറിഞ്ഞവരെ വിളിച്ച് അവര് മറ്റുള്ളവരെയും കൂടെ കൂട്ടി വരുത്താനായിട്ട് ചില അവകാശങ്ങൾ അവർക്ക് നൽകി, അങ്ങനെ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കാൻ അബ്രഹാമിനെ വിളിച്ച്, വേർതിരിച്ച് അബ്രഹാമിന്റെ സന്തതികളായവരെ വിളിച്ച്, തീർച്ചയായിട്ടും ദൈവനപുരാൻ അവർക്ക് ഒരു വലിയ പദവി നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ ആ മുന്നറിവ് ഉണ്ട്, അതുകൂടാതെ ആത്മാവിന്റെ വിശുദ്ധീകരണമുണ്ട്, അതുകൂടാതെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമാണ് ഇവര്. എനിക്കിവിടെ പറയാനുള്ള ആശയം, നമ്മൾ വെറുതെ ഒരു വൈകായിട്ട് വായിച്ചു വിടുന്ന ഒരു ഭാഗമാണെങ്കിൽ തന്നെയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് ആളത്വങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ചില പ്രാധാന്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പിതാവാം ദൈവത്തിന്റെ മുന്നറിവ് എന്നുള്ളതാണ്, ദ ഫോർ നോളജ് ഓഫ് ഗോഡ് ദ ഫാദർ. നിങ്ങൾക്കറിയാവല്ലോ ഈ സൃഷ്ടികർമ്മം വഴിയായിട്ട് എല്ലാ ജനതയും ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഇസ്രായേൽ ദൈവത്താൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ട ഒരു ജനതയായി സ്വയം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്കറിയാം യഹൂദന്മാര് ഭയങ്കര, അവര് യഹൂദന്മാർക്ക് ഭയങ്കര, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന യഹൂദരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നേരിട്ട് പരിചയമുണ്ടല്ലോ. അവര് മാത്രമാണ് ദൈവജനം എന്നാണ് അവരിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെ മുഴുവൻ ഒരുപക്ഷെ പുച്ഛത്തോടുകൂടി അവർ കാണും. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചിട്ട് വല്ലും. ക്രിസ്ത്യാനി അല്ലാത്ത യഹൂദന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനികളായിരിക്കുന്ന യഹൂദന്മാരുണ്ട്, പക്ഷെ അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്, പ്യുവർ ഓർത്തഡോക്സ് ജൂസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി ഇപ്പോഴും അവർ വിളിച്ചു വേർതിരിക്കപ്പെട്ട് അവർ മാത്രമാണെന്നൊരു ചിന്താഗതി ഉണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ വളരെ ശക്തമായിരുന്നു അതെന്ന് ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദൈവം അവർക്ക് നൽകിയ പദവികളും വാഗ്ദാനങ്ങളും ലോകത്തിന്റെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടിയാണെന്ന് ആണെന്നും ഇസ്രായേലിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ലെന്നും പ്രവാചകന്മാർ അവരെ അനുസ്മരിപ്പിച്ചു. എങ്കിലും ഇസ്രായേൽ ദൗത്യ നിർവഹണത്തിൽ പരാജയമടഞ്ഞു. ഇസ്രായേലിന്റെ സ്ഥാനത്തേക്ക് ക്രിസ്തീയ സഭ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും ഈ തിരഞ്ഞെടുക്കലിനെ പറ്റി ഊന്നി പറഞ്ഞു. ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് നന്മയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവകൃപയാണ്, കൃപയാലാണ് എന്നുള്ളതാണ്. ഇവിടെ എഴുതുന്നത് ക്രിസ്ത്യാനികൾക്കാണ്, മനസ്സിലായോ? ക്രിസ്ത്യാനികൾക്ക് എഴുതുന്നേ, യഹൂദരായിട്ട് തന്നെ നിലനിൽക്കുന്നവർക്ക് വേണ്ടി അല്ല എഴുതുന്നേ, യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ട് മാറിയവർക്ക് വേണ്ടി. അപ്പം പിതാവായ ദൈവത്തിന്റെ മുന്നറിവ് യഹൂദന്മാർക്കുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിൽ, എന്ത് പേരിൽ നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുന്നു, ആരെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കുന്നു, ആ ക്രിസ്തുവിൽ പിതാവാം ദൈവത്തിന്റെ ആ മുന്നറിവ് പൂർത്തീകരിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് അബ്രഹാമിലൂടെ നൽകിയ വാഗ്ദാനം ദൈവം പൂർത്തീകരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതാണ് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നതിന്റെ കാര്യം. അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ് ദി ഫാദർ ഹി കോൾഡ് യു എന്ന് ഈ പത്രോസ്ലീഹ പറയാൻ കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. യഹൂദന്മാർക്ക് യഹൂദന്മാരെ ദൈവം വിളിച്ചിരുന്നു, ആ വിളിച്ചതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിലൂടെയാണ് അത് പൂർണ്ണമാകുന്നത്. അങ്ങനെ ഇസ്രായേല് നഷ്ടപ്പെടുത്തിയ സ്ഥാനം, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് യേശു ക്രിസ്തു വന്നുവെങ്കിലും സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവൻ പറയുന്നത്, ഇനി നിങ്ങൾ ഭൂമി മുഴുവൻ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പിനെന്ന് പറയുക. ശരിയാ, പ്രവചനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ ഒരു മുന്തിരിത്തോട്ടം നട്ടു, നല്ല വക മുന്തിരിവള്ളി അതിനകത്ത് നട്ടു, ചക്കു കുഴിച്ചിട്ടു, കല്ല് ഉറക്കി കളഞ്ഞു, എല്ലാം ചുറ്റും വേലി കെട്ടി, നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ എന്ന് വായിക്കുന്നത് പോലെ, അവർ യഥാർത്ഥ ഫലം കൊടുക്കാതെ വന്നപ്പോ ഇതാ മറ്റുള്ളവരെയും കൂടി കർത്താവ് വിളിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യത. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. എന്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എന്നിൽ വസിച്ച് നിങ്ങൾ ഫലം കായ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ ക്രിസ്ത്യാനികളായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പിതാവിന്റെ മുന്നറിവ്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം, പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം വിളിക്കപ്പെട്ട നിങ്ങൾ ക്രിസ്തുയേശുവിലൂടെ ആ വലിയ പദവിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ് പത്രോസ് ഇവിടെ നൽകുന്നത്. പിന്നീട് രണ്ടാമത് ഈ ദൈവകൃപ, അതിനകത്ത് നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ എന്നുള്ളതും പിന്നീട് നമ്മൾ അത് പിന്നീട് പഠിക്കുന്നുണ്ട്. ഞാൻ അടുത്ത രീതി ഭാഗത്തേക്ക് കടക്കുകയാണ്. പിന്നെ ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു, അപ്പോൾ പിതാവിന്റെ മുന്നറിവിനൊത്തോടെ നിങ്ങൾ വിളിക്കപ്പെട്ടു. പിന്നെന്താ ചെയ്തേക്കുന്നത്? ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. സ്പ്രിങ്കിൾഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. ഈ രക്തത്താൽ തളിക്കപ്പെടുക എന്നുള്ള ആചരണം നമ്മൾ, ഈ ആശയം പഴയ നിയമ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ മിസ്രൈമിൽ പെസഹ ആചരിച്ചപ്പോൾ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടിളപ്പടികളിന്മേൽ തളിച്ചു. അങ്ങനെയാണല്ലോ കടിഞ്ഞുൽ സംഹാരത്തിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടായത്. അതുവഴി ഈ സംഹാരദൂതനിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് എബ്രായ ലേഖനകർത്താവ് 11:28 വാക്യം എന്നാ വായിച്ച്, എബ്രായർ 11:28 കാണാതെ പറയേണ്ടതാ, എന്നാലും പെട്ടെന്ന് അങ്ങ് വായിച്ചു. 11:28
വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളെ സംഹാരകൻ, കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു.
നമ്മൾ പഠിച്ച ഭാഗമാണ്. അപ്പോ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. അപ്പൊ യേശുക്രിസ്തു, ഈ യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ട്, കാൽവരിയിൽ അറുക്കപ്പെട്ട യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെട്ടവരാണെന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലേവ്യ 14 നിങ്ങൾ എഴുതിയിട്ടാ മതി. ലെവിറ്റിക്കസ് 14:1-8, എക്സോഡസ് 29:20-21, ലെവിറ്റിക്കസ് 8:30, പിന്നെ എക്സോഡസ് 24:1 onwards, അല്ലെങ്കിൽ 1 എഴുതിയിട്ട് എഫ് എന്നിട്ടാ മതി, ഫോളോയിങ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഈ രണ്ടു മൂന്ന് ഭാഗങ്ങളിലെല്ലാം രക്തം തളിച്ചിരുന്ന ചില ഭാഗങ്ങളെ പറ്റിയാ പറയുന്നത്. അതൊന്നും വായിച്ച് സമയം കളയണ്ട, നിങ്ങളുടെ ഹോംവർക്കിന് വേണ്ടി അത് ഞാൻ വെക്കുക. ലേവ്യ 14:1-8 വാക്യങ്ങളിൽ കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കാൻ നേരം രക്തം തളിക്കണമെന്ന് വായിക്കുന്നു. പിന്നെ പുറപ്പാട് 29:20-21 വാക്യങ്ങളിൽ, ലേവ്യ 8:30 വാക്യത്തിലും, അഹറോനെയും പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കുമ്പോൾ രക്തം തളിക്കണമെന്ന് വായിക്കുന്നു. പുറപ്പാട് 24:1 ദൈവവുമായുള്ള ഉടമ്പടി ഉറപ്പിക്കുമ്പോഴും ഈ രക്തം തളിക്കണമെന്ന് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങളാണ്. ഇത് യഹൂദന്മാർക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ ഇങ്ങനെയുള്ള തളിപ്പ് നിങ്ങൾക്ക് ലഭിച്ചു. എനിക്കത് ചേർത്ത് പറയാനുള്ളത്, രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിശുദ്ധി ലഭിച്ചു, നിങ്ങളെ പുരോഹിതന്മാരായിട്ട് പ്രതിഷ്ഠിച്ചു, ദൈവവുമായിട്ടുള്ള ഒരു നിത്യ ഉടമ്പടിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിൽ വേണം ഈ ഭാഗങ്ങളുമായിട്ട് ചേർത്ത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പഠിക്കാനായിട്ട്. പിന്നെ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള തളിപ്പിന്റെ നെടലുകളാണ് ഈ മേൽ പറഞ്ഞവയൊക്കെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള തളിക്കൽ മൂലം മരണത്തിൽ നിന്ന് വിടുതലും പാപത്തിൽ നിന്ന് ശുദ്ധീകരണവും നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അപ്പോ യേശു ക്രിസ്തു സ്പ്രിങ്കിൾഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദെൻ സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന്, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന് രണ്ടാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിച്ചിട്ട് നമ്മളെ വിശുദ്ധീകരിക്കും, അങ്ങനെ വിശുദ്ധീകരണത്തിൽ നമ്മളെ വളരുമാറാക്കുകയും ചെയ്യും. 2 തെസ്സലോനിക്കർ 2:13 ഒന്ന് വായിക്കാവോ? 2 തെസ്സലോനിക്കർ 2:13
ഞങ്ങളോ കർത്താവിന്റെ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിനും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം
ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. അപ്പം അവിടെ പൗലുസ്ലിഹായും പറയുന്നത് ഇതാ, സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും സത്യത്തിന്റെ വിശ്വാസത്തിൽ രക്ഷയ്ക്കായിട്ട് നമ്മളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ നമ്മൾ അറിയാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം, അവിടുത്തെ തിരുസന്നിധിയിൽ പ്രവേശിക്കാൻ നമ്മൾ പ്രാപ്തരായി തീരുന്നു എന്നുള്ള ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്, പുത്രനാം ദൈവത്തിന്റെ രക്തത്താലുള്ള തളിപ്പ്, പരിശുദ്ധാത്മാവിനായുള്ള വിശുദ്ധീകരണം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള 3 ആളത്വങ്ങളെയും അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ത്രിത്വ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഭാഗം കൂടിയാണിത്. വളരെ ആഴമായ ദൈവശാസ്ത്ര ചിന്തകൾ ഉണ്ടെങ്കിലും ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ട് ലളിതവൽക്കരിച്ച് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ജനവച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വേർതിരിക്കപ്പെട്ടവരാണ് ഈ പൊന്തൂസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയയിലും ബിഥുനിയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന പരദേശികളായിട്ടുള്ള ആൾക്കാര്, നിങ്ങളുടെ രക്തത്താൽ അങ്ങനെ തളിക്കപ്പെട്ട് വൃതന്മാരായി തീർന്നവരാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് രണ്ട് വാക്യങ്ങളിൽ പറയുന്നത്. മൂന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് അടുത്തത്. ഗ്രീറ്റിംഗ്സ് എന്നുള്ള ഭാഗം കഴിഞ്ഞു, അല്ലെങ്കിൽ സല്യൂട്ടേഷൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു. അവിടെ പറയുന്ന കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നും കൂടെ പറയുന്നുണ്ട്. പൗലോസിന്റെ കത്തുകളിലെ അഭിവാദന വാക്കുകൾ തന്നെയാണത്. ഈ രണ്ട് വാക്കുകൾ, കൃപ ആൻഡ് സമാധാനം, ഈ രണ്ട് വാക്കുകളില് തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അന്തസ്സത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന ദൈവകൃപയാലാണ്, ആ കൃപ വ്യാപരിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ജീവിതത്തിൽ കൈവന്നിട്ടുള്ള സമാധാനം. ദൈവകൃപയാണ് നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനമെന്നാണ് ഇവിടെയും പത്രോസ് ലീഹായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃപയും സമാധാനവും എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ കേവലം 4-5 മിനിറ്റുകൾ കൂടി മാത്രമേ നമുക്ക് അവസാനിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. 3-4 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 3-4.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യം പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജ്വലിപ്പിച്ചിരിക്കുന്നു.
വളരെ ശ്രേഷ്ഠമായ ഒരു ആശയം പത്രോസ് ലീഹ പറഞ്ഞു തുടങ്ങുകയാണ്. അതിന്റെ ഈ ബോഡി ഓഫ് ദി ലെറ്ററിലേക്ക് കടക്കുകയാണ്. എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. പിതാവാം ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടാണ് പത്രോസ് ലീഹ ഇവിടെ ആരംഭിക്കുന്നത്. പിതാവാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്ക് ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ് എന്നൊരു ഹെഡിങ് വേണേ കൊടുത്തു. ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ്, Chapter 1, Verse 3-12. അതിന് ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ്, ക്രിസ്തീയ സന്തോഷവും സ്വർഗീയ പ്രത്യാശയും എന്നൊരു ഹെഡിങ് കൊടുക്കാം. ക്രിസ്തീയ സന്തോഷവും സ്വർഗീയ പ്രത്യാശയും. അതിനകത്ത് 3, 4, 5 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവത്തെ ഇവിടെ പിതാവാം ദൈവം എന്ന് പരിചയപ്പെടുത്തുക. ആരുടെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം. അപ്പം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ലേഖനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പത്രോസ് പ്രവേശിക്കുക. ഈ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രത്യേക ജനം എന്ന രീതിയിൽ ദൈവം ഇസ്രയേലിന്റെ പിതാവായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവായിട്ട് ഇസ്രയേലിനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാ. അത് യിരെമ്യാവ് 31:9 നമ്മൾ വായിക്കുന്നുണ്ട്. യിരെമ്യാവ് 31:9 ഒന്ന് വായിക്കാവോ?
അവർ കരഞ്ഞു കൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന്റെ പിതാവും എഫ്രയീമും എന്റെ ആദ്യജാതനുമല്ലോ.
ആ, ഞാൻ ഇസ്രായേലിന്റെ പിതാവാണെന്ന് ദൈവനമ്പരം വെളിപ്പെടുത്തിയ പല ഭാഗങ്ങളുണ്ട്. മാലാഖി 1:6 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വായിച്ചോളാം. മാലാഖി 1:6, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, യിരെമ്യാവ് 31:9, Jeremiah 31:9, Malachi 1:6, ഇവിടെയെല്ലാം പിതാവാം ദൈവമായിട്ട് തന്നെ തന്നെ ദൈവം പരിചയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ അപ്പനെ പോലെ നിങ്ങളെ നടത്തുമെന്നും, ഞാൻ അപ്പനാണെങ്കിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ടതല്ലേ പിള്ളാരെ എന്നൊക്കെ ചോദിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ ദൈവത്തെ കേവലം പിതാവെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പിന്നെയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാണെന്ന്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ നമ്മുടെ പിതാവെന്ന് വിളിക്കാവുന്ന അടുത്ത ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ആ ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രമെന്ന. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ സഹോദരൻ, നമ്മുടെയും പിതാവാണ് അവൻ. അവൻ യേശു ക്രിസ്തുവിന്റെയും പിതാവാണ്. യേശു ക്രിസ്തുവാണ് വരാനുള്ള മെസ്സിഹ. യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ടും കൂടെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമ്മൾ മുദ്രിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കാണുകയാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചു എന്ന് കാണുകയാണ്. അതായത് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുവിന്റെ പുനരുത്ഥാനത്താൽ, അപ്പോ മരണം പുനരുത്ഥാനം. ഇവിടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലും നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം എന്നുള്ളതാണ് ഇതിന്റെ ഹെഡിങ്. അതുകൊണ്ട് വളരെ കൃത്യമായി വേദപണ്ഡിതന്മാര് മാമോദീസ എന്നൊരു വാക്കിവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ മരണവും പുനരുത്ഥാനവും എന്ന് പറഞ്ഞിരിക്കുന്നത് മാമോദീസയെ പറ്റി തന്നെയാണ്. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സ്നാനം വഴിയായി യേശു ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും നിങ്ങൾ പങ്കുകാരായി. അങ്ങനെ ബാപ്റ്റിസം പ്രാക്ടിക്കൽ മീനിങ് ഓഫ് ബാപ്റ്റിസം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാമോദീസ മൂലമുള്ള വീണ്ടും ജനനത്തെ പറ്റിയാണ് ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. വീണ്ടും ജനനത്തെ പറ്റി ഇവിടെ പറയുന്ന കാര്യം ഏത് മുഖാന്തരം ആണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ തന്നെയും മാമോദീസയാണെന്ന് വായനക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ 3:5 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത്. ഇത് സഭ എന്നും ഗൗരവമായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ 19-ാം നൂറ്റാണ്ടിലുണ്ടായ 20-ാം നൂറ്റാണ്ടിലുണ്ടായ പെന്തക്കോസ്തുകാരല്ല, അതിനേക്കാൾ മുമ്പ് തന്നെ സഭ വളരെ കൃത്യമായി ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുള്ള വീണ്ടും ജനനത്തിന് വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്ന കാര്യമാണ്. മാമോദീസ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിനുമുള്ള പങ്കാളിത്തമാണെന്ന് പൗലോസ് ശ്ലീഹായും പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 6:4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്രകാരമാണ്, അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ അതേ ആശയം തന്നെയാ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചു എന്ന് ഇവിടെ പത്രോസ് ശ്ലീഹായും സൂചിപ്പിക്കുന്ന ഇതേ അർത്ഥത്തിൽ തന്നെയാണ് മാമോദീസ ഏറ്റ് ക്രിസ്ത്യാനിയാകുന്ന ഒരുവന്റെ ജീവിതം മുഴുവനും ക്രിസ്തു സദൃശ്യമായിട്ട് തീരുന്നു എന്നുള്ള പൗലോസിന്റെയും പത്രോസിന്റെയും വിവക്ഷ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരമാണ്, അത് നമ്മളുടെ മിടുക്കല്ല കേട്ടോ. ഞാൻ 13 വയസ്സായപ്പം യേശുവിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, പിന്നെ ദൈവത്തിന്റെ കരുണയാണെന്ന്, കരുണാധിക്യ പ്രകാരമാണ്. വെളിപാട് 7:10 നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്. റെവലേഷൻ chapter 7:10 നമ്മൾ വായിക്കുന്നത് രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, പിന്നെ ദൈവത്തിന്റെ ദാനത്താൽ കൃപയാൽ എന്നുള്ളതാ. അതുകൊണ്ടാണ് ഇത് യോഹന്നാൻ ശ്ലീഹായും പറയുന്ന കാര്യം Revelation 7:10 പറയുന്നുണ്ട്. നമ്മൾ ഈ സുറിയാനിയില് മാമോദീസായ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് പരീക്ഷയ്ക്കൊന്നും വരുന്നതല്ല, ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മൗൽദോനോദ് മെന്ദ്രീഷ് എന്ന, മൗൽദോനോദ് മെന്ദ്രീഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉയരത്തിൽ നിന്നുള്ള ജനനമ മാമോദീസോ എന്നുള്ളതിന് വേറൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. മൗൽദോനോദ് മെന്ദ്രീഷ് എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ള ജനനം, ബർത്ത് ഫ്രം ഹെവൻ അല്ലെങ്കിൽ ബർത്ത് ഫ്രം എബവ് എന്നുള്ള അർത്ഥമാണ്. പുതുജനനം അഥവാ മാമോദീസ എന്നത് പിതാവാം ദൈവം ക്രിസ്തു മൂലം പരിശുദ്ധാത്മാവിൽ ഒരുവനെ സാധിപ്പിക്കുന്ന അത്ഭുത പ്രവൃത്തിയാണ്. ഈ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് ചില പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ടാണ് പത്രോസ് ശ്ലീഹ തുടർന്ന് ശ്രമിക്കുന്നത്. അപ്പോ പിതാവാം ദൈവം ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൽ ഒരുത്തനിൽ സാധിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മാമോദീസയുടെ സമയത്ത് പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു, പുത്രനാം ദൈവത്തെ യോഹന്നാൻ കണ്ടു, പരിശുദ്ധാത്മാവാം ദൈവം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങുന്ന യോഹന്നാൻ കണ്ടു, പുത്രനാം ദൈവത്തെ തൊട്ടു. അങ്ങനെ സ്പർശനവും കാഴ്ചയും കേൾവിയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ആവാസം യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് ഉണ്ടായതുപോലെ തന്നെ നമ്മുടെയും മാമോദീസ സമയത്ത് പുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിലൂടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ റീബർത്ത് നമുക്ക് അല്ലെങ്കിൽ ബർത്ത് ഫ്രം എബോവ് നമുക്ക് ഉണ്ടാവുകയാണെന്നുള്ള വലിയ ആശയമാണ് പത്രോസ് ശ്ലീഹ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് കുറച്ച് ഭാഗമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇൻട്രൊഡക്ഷൻ ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ എടുത്തതുകൊണ്ടാണ്, 1.5 മണിക്കൂറിലേറെ എടുത്തതുകൊണ്ടാണ് ബാക്കി അധികം കവർ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി കഴിവതും ഓരോ അധ്യായങ്ങൾ വീതം ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ കഴിവതും തീർക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിൽ ഇപ്പം ഇനിയും കയറാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചതിൽ സഹകരിപ്പിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പൊതുവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ പറയാം. ആന്റി,
അതായത് നമ്മുടെ മാട്രിമോണിയൽ വെബ്സൈറ്റിലേക്ക് വേണ്ടി ഉള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫോട്ടോയും അതിന്റെ ബയോഡാറ്റയും എനിക്കോ അല്ലെങ്കിൽ രാജ്യസത്തിനോ അയച്ചിരണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. അതുപോലെ നോയമ്പ് കാലത്തെ ഉപവാസവും നോയമ്പ് നോക്കുവാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. അത് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും വളരെ കാര്യമായിട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക. അതുപോലെ അച്ഛന്റെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. അത് വിവരിക്കാൻ പറ്റാത്ത വിധത്തിൽ അച്ഛന് താങ്ക്സ് പറയുന്നു. ജിജിയുടെ അതുപോലെ വളരെ ഭംഗിയായിട്ട് പോയി. രണ്ടു പേർക്കും വളരെ വളരെ ആശംസകൾ.
ജിജിയോടുള്ള താങ്ക്സ് അറിയിക്കുന്നു. എനിക്കുള്ള താങ്ക്സ് സ്വർഗത്തിലേക്ക് ഞാൻ വിടുന്നു, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി. ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഈ ഇടവകയിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് പറയുമല്ല, എന്റെ ഞാൻ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് സമയമുള്ളൂ, ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യാൻ പോകാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞാൻ ഇവിടെ സന്ധ്യാനമസ്കാരം, നോയമ്പിലെ സന്ധ്യാനമസ്കാരം നടത്തുന്നുണ്ട്. ഒരു 10-15 ബുധനാഴ്ചകളിൽ കൂടുതൽ സമയമുള്ള സമയത്ത് 20 ഒക്കെ ആൾക്കാർ എല്ലാ ദിവസവും എവറി ഈവനിങ് എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുകൂടാതെ ഈ എല്ലാ ദിവസവും വൈകിട്ട് ഒരു 10 പേരിൽ കുറയാതെ എല്ലാ ദിവസവും ഇവിടെ സന്ധ്യാനമസ്കാരത്തിന് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട്, അച്ഛന്മാർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ എല്ലാവരും കൂടെ കൂടി വെറുതെ ഇരിക്കുന്ന ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കൂടി നോയമ്പിന്റെ പ്രാർത്ഥനകളൊക്കെ നടത്തി, ഇല്ലെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങളുടെ വീടുകളിൽ ഈ പ്രാർത്ഥനകൾ നടത്തണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ മിടുക്കരായിട്ട് അവിടെ ഇവിടെ ഇരുന്നാൽ പോരാ. ഇത് പ്രാക്ടിക്കൽ ഡൂയിങ് തിയോളജി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പ്രാക്ടിക്കാലിറ്റി നമുക്ക് വേണം. പ്രത്യേകിച്ച് എന്നോട് കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു, ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പറയ പല 2-3 പേരെ ഇപ്പം നഷ്ടപ്പെട്ടു പോയി, എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ എൻ്റെ ഡൂസും ഡോൺസും ഒന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ഒരു എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള കാര്യം, നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ, കുമ്പിട്ട് നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന, നൊയമ്പ് നോക്കുന്ന. ഞാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇവരെ അന്താളിച്ചു പോയി, ഈ നൊയമ്പ് നോക്കാനായിട്ട് പറഞ്ഞു, മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ബട്ടറോ ചീസോ മിൽക്ക് പൗഡറോ ഉള്ള ബിസ്ക്കറ്റ് പോലും ഉപയോഗിക്കില്ല എന്റെ ഇടവകയിലെ കുഞ്ഞുങ്ങൾ. എന്റെ ഇടവകയിലെ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, എന്റെ ഇടവയിലെ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ മിൽക്ക് പൗഡർ പോലും ഉപയോഗിക്കത്തില്ല. വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ പേരൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കൊരു മാതൃക കാണി. നിങ്ങൾ ആരെ പേടിക്കുന്നു? നമുക്കൊരു ജീവിതം ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ കാണിച്ചു കൊടുക്ക്. ഈ പിള്ളേരുടെ പേര് പറഞ്ഞ് നിങ്ങളും ഇത്തിരി മീൻ കഴിക്കാൻ നിൽക്കാതെ ആ ഒരു രീതിയൊക്കെ മാറ്റ്. നമുക്ക് ഈ വെസ്റ്റേൺ കൾച്ചർ നമുക്കൊന്നും തരുന്നില്ല. ഞാൻ പറഞ്ഞ കുറ്റപ്പെടുത്തുമല്ല, നമുക്കിവിടെ ഒരു നല്ല ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ട്. ഞാൻ ഒറ്റ ആഴമായ ഒരു ചിന്ത നിങ്ങളോട് പറയാം, അല്പസമയം എടുക്കുന്ന നിങ്ങൾ ക്ഷമിക്കണം, ഇത് സഭയുടെ ഭാവി ആയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോവാ. ഈ ദൈവാവബോധം ഉണ്ടായത് ഇവിടുന്ന് ലോകം മുഴുവൻ നിങ്ങളൊന്ന് എടുത്തേ. 5 ഭൂഖണ്ഡങ്ങളുണ്ട്. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ എവിടെയാണ് ഏൻഷ്യൻ റിലീജിയൻ മേജർ റിലീജിയൻസ് മുഴുവൻ ഉണ്ടായേക്കുന്ന? എവിടുന്ന മേജർ റിലീജിയൻസ് എന്ന് പറയുന്നത്? ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് എവിടാ? ഏഷ്യ ഭൂഖണ്ഡം. ബുദ്ധിസം, ഹിന്ദുയിസം, ജൈനിസം ഇതെല്ലാം ഉണ്ടായത് എവിടാ? ഇന്ത്യയിൽ. സ്വരാഷ്ട്രീനിസം പേർഷ്യയിൽ. ഏത് റിലീജിയൻ, ദൈവത്തെ പറ്റിയുള്ള അവബോധം നൽകുന്ന ഏത് മേജർ റിലീജിയൻ, ഏൻഷ്യൻ റിലീജിയൻ നിങ്ങൾ എടുത്തു, അതെല്ലാം ഉണ്ടായിരിക്കുന്ന ഏഷ്യയിലാണ്. അതാ പുരാതന സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസിന്റെ അടുത്തുള്ള മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഒരു കൾച്ചർ ഏതാ? അമേരിക്കയുടെയും കാനഡയുടെയും കൾച്ചർ ഏതാ? അമേരിക്കയുടെയും കാനഡയുടെയും കൾച്ചർ എന്ന് പറഞ്ഞാൽ അബൊറിജിനൽ കൾച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ മൾട്ടി കൾച്ചർ. ഇവിടെ ഉള്ള പല ആൾക്കാർ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി വന്ന് ജീവിക്കുന്ന ഒരു സ്ഥലം. അതിനേക്കാൾ കൂടുതൽ വലിയ പ്രാധാന്യമൊന്നും ഇതിനില്ല. ഈ വെസ്റ്റേണിസം എന്ന് പറയുന്നത് ലോകത്തിന് ദൈവാവബോധം സംഭാവന ചെയ്തിട്ടില്ല. അവിടെ പൗരസ്ത്യ ദേശത്തുണ്ടായിരുന്ന യേശു ക്രിസ്തുവിനെ ഇവിടെ കൊണ്ടുവന്ന് സായിപ്പാക്കി നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ സംഭവിച്ചേക്കുന്നേ സായിപ്പായിരിക്കുന്ന യേശുവിന്റെ ഫോട്ടോയാ നമ്മുടെ മുന്നേ ഇരിക്കുന്നത്. മഞ്ഞളിന് പേറ്റന്റ് അമേരിക്കക്കാരനെടുത്തെന്ന് പറഞ്ഞ പോലെയാ. സായിപ്പായിരിക്കുന്ന യേശുവിനെ അവൻ സായിപ്പാക്കി വിൽക്കുക. അപ്പൊ നമുക്ക് ബെന്നിഹിന്നും കുന്നിഹിന്നും മറ്റോളും മറിച്ചോളും മേയറും മറ്റോളും പറയുന്നതാണ് നമുക്ക് താല്പര്യം. കൾട്ടുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നോക്കൂ, ഈ മേജർ റിലീജിയൻസ് മുഴുവൻ ഉണ്ടായ സംസ്കൃതി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്ന നമ്മൾ അവിടെ വന്ന് അവിടെ ജനിക്കാൻ സാധിച്ചതിൽ നമ്മൾ അഭിമാനിക്കണ്ടേ? അവിടുത്തെ സ്പിരിച്വാലിറ്റി നമ്മൾ പ്രാധാന്യത്തോടെ കാണണ്ടേ? അവിടുത്തെ സ്പിരിച്വാലിറ്റി നമ്മൾ പ്രാധാന്യത്തോടെ കാണണം. അവിടുത്തെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുമ്പിട്ട് നമസ്കരിക്കുന്നതും ദൈവത്തിന്റെ മുന്നിൽ കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന് പിന്നെ ഡാൻസ് കളിക്കുന്ന നല്ല ആരാധന, ദൈവത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച് ആ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഓർത്തഡോക്സ് ആരാധന കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ, അവരതിലേക്ക് വരും. എന്റെ പൊന്ന് മാതാക്കളെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങിക്കേ. ഈ നോയമ്പിൽ ഇച്ചിരി ശക്തമായിട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തേ. ഈ നോയമ്പിൽ നിങ്ങളൊന്ന് ആരാധന തുടങ്ങിക്കേ, വീട്ടിൽ നന്നായിട്ട് ചെയ്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരും, അവരോട് പറഞ്ഞു കൊടുത്തേ, മക്കളെ നോയമ്പെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ. അല്ലാതെ അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ മീൻ കഴിക്കാൻ നിൽക്കാതെ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സഭ ഇതിനുവേണ്ടി, ഈ ഒരു അനുതാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യത്തോടു കൂടി അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുക, നിങ്ങൾ ഇത് അറിയണം, നിങ്ങൾ തിരിച്ചറിയണം. ഈ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കൊന്നും തരുന്നില്ല. തരുന്നുണ്ട് രണ്ടുനേരം ഷിഫ്റ്റ് ചെയ്യാനും പോയി ജോലി ചെയ്യാനും, ക്യൂ ഒരു ക്യൂ നിൽക്കുമ്പോൾ ഒരുത്തം മുന്നേ കയറരുതെന്നും റോഡിൽ കൂടെ ഭംഗിയായിട്ട് വണ്ടി ഓടിക്കണമെന്നും ഒക്കെയുള്ള കാര്യമുണ്ട്. പിന്നെ ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം ഞാനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നു. പക്ഷേ ദൈവാവബോധം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സംസ്കൃതിയിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ച്, അതാ നമ്മുടെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി. നമുക്കുള്ളതിൽ അഭിമാനിക്കണം. വെല്ലോനും കടന്ന് കുന്തളിക്കുന്നിടത്തോട്ട് ആരാധനയ്ക്ക് പോകരുത്. ഈ ചാട്ടം ബഹളമല്ല ആരാധന. ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന, സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഒരു ആരാധന ശൈലി നമുക്കുണ്ട്. അത് അതിൽ നമുക്ക് കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം. അത് കാണിച്ചു, അതേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഇനി ഒറ്റ മാർഗം അതേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെ ചൊവ്വേ നമ്മുടെ അടുത്ത് നിൽക്കാൻ അതേ ഉള്ളൂ മാർഗം. അതല്ലാതെ മാർഗം ഇല്ല, ഇല്ലേ ഇല്ല. അല്ലെങ്കിൽ എന്നോട് 40 വർഷമായിരിക്കുന്ന ഏതെങ്കിലും ഒരു അമേരിക്കക്കാരെ എനിക്ക് തെളിയിച്ചതാ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരാം. ഇല്ല എങ്കിൽ നല്ലത് മുറുകെ പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ? 50 വർഷമായോടെ നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ? എവിടെ ആ ഏത് തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക? എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആരാധനയും കാര്യങ്ങളും ഒക്കെ നമുക്കുള്ളപ്പോ അത് നമ്മൾ നമ്മൾ ഒന്നാമത് ഒരു അഭിമാനം, ഒരു സ്വയം അഭിമാനം മനസ്സിലുണ്ടാകണം. ഓർത്തഡോക്സി എന്നുള്ളതിൽ അഭിമാനിക്കണം. ആ അഭിമാനം ഇല്ലാതെ വരുമ്പോൾ അത് അപമാനമായിട്ട് പോകുന്നേ. ഒന്ന് കുനിഞ്ഞു കുമ്പിടുന്നത് കൊണ്ട് നമുക്ക് നടുവൊന്ന് ഒടിഞ്ഞ് അങ്ങ് പോകത്തൊന്നുമില്ല. അങ്ങനെ ഒടിഞ്ഞ് ആരെല്ലാം അങ്ങ് മരിച്ചു പോവാണ്, പോട്ടെ, അത് ദൈവം സ്വീകരിച്ചോളൂ, അത് നല്ല കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ, ഞാൻ പറഞ്ഞത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ഈ കാലഘട്ടത്തിന് ഉണർവുണ്ടാകേണ്ടത് ഇവിടെയാ. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു മാതൃക കാണിച്ച് ഇനി മുൻപിലേക്ക് വെക്കാൻ നമുക്കതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന, വിലപിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകട്ടെ. ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായി നോയമ്പ് ഉപവാസങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്രാജയമ സ്ലൈബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. സുഹൃത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ, ഞങ്ങളെല്ലാവരുടെ മേലുനാഥ, ഞങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളോടും ദൈവം ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള എല്ലാ വചനങ്ങളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഭാവി തലമുറയോടും കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്ക് ഉണ്ടായിരിക്കും. മാറാകണമേ. താങ്ക് യു.